2021 ജനുവരി 9 ശനിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് കേരളത്തിന്റെ സിൽവർ ലൈൻ. കേരയിൽ മാനേജിംഗ് ഡയറക്ടർ വി അജിത്കുമാർ എഴുതിയ ലേഖനം. ലോകത്തെ ഏറ്റവും മലിനീകരണം കുറഞ്ഞതും സുരക്ഷിതവുമായ യാത്രാമാർഗമാണ് റെയിൽവേ. കോവിഡ് മഹാമാരി വിതച്ച പൊതുഗതാഗത മേഖലയിലെ അനിശ്ചിതത്വത്തിനിടയിലും കേരളത്തിനാകെ പ്രതീക്ഷയുടെ രജതകിരണമാണ് സിൽവർ ലൈൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വെറും 4 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാം. 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് നിന്നും 1.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും ഒരാൾക്ക് കൊച്ചിയിലെത്താൻ കഴിയുമെങ്കിൽ അത് മലയാളികളുടെ സാമൂഹിക ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വാണിജ്യരംഗത്തും ഉണ്ടാക്കുന്ന മാറ്റം അഭൂതപൂർവമായിരിക്കും. കേരളത്തിലെ റോഡുകളിൽ ഓരോ വർഷവും പൊലിയുന്നത് 1000 കണക്കിന് ജീവനുകളാണ്. 2019 കേരളത്തിൽ 41,111 അപകടങ്ങളിൽ 4,440 പേരാണ് മരിച്ചത്. 46,055 പേർക്ക് പരിക്കേറ്റു. സെമി ഹൈസ്പീഡ് പദ്ധതിക്കായി നടത്തിയ ട്രാഫിക് പഠനത്തിൽ പാത വരുന്നതോടെ ഏകദേശം 18,000 കാറുകളും 500 ട്രക്കുകളും റോഡുകളിൽ നിന്ന് മാറുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിമർശിക്കുന്നവർ ആരാണ്? കേരളത്തിന്റെ വികസനത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന ഈ പദ്ധതിക്ക് എതിരെ തുടക്കം മുതൽ വസ്തുതാവിരുദ്ധമായ വിമർശനങ്ങളും വിവാദങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. ഇത് ജനങ്ങളിൽ അനാവശ്യ ഭീതി ഉളവാക്കുകയും പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. പദ്ധതി ബാധിത പ്രദേശങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് ഇതിനു പിന്നിൽ. അത്തരം ആൾക്കാരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾ വീണുപോകരുത്. ഈ പദ്ധതിക്കെതിരെ വരുന്ന ലേഖനങ്ങളും പോസ്റ്റുകളും അർത്ഥസത്യങ്ങളാണ്. എതിർപ്പിൽ സ്ഥലമൊന്നും നഷ്ടപ്പെടാത്തവർ വരെ സമരസമിതി കൺവീനർമാരായി രംഗത്തുണ്ട്. 2025 പൂർത്തിയാകും. പദ്ധതിക്കുവേണ്ടിയുള്ള ഭൂസർവേ, ട്രാഫിക് സർവേ, മണ്ണുപരിശോധന, പാരിസ്ഥിതിക ആഘാത പഠനം എന്നിങ്ങനെയുള്ള ഒരു പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് മുന്നോടിയായുള്ള വിശദമായ സാമൂഹിക ആഘാത പഠനം നിയമപരമായി തന്നെ നടത്തുന്നതാണ്. പദ്ധതി മൂലം ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് 2013 ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ നിയമപ്രകാരം ഏറ്റവും മികച്ച നഷ്ടപരിഹാരമാണ് ലഭിക്കുന്നത്. ഈ പുതിയ നിയമത്തെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ സ്ഥലം ഏറ്റെടുക്കലിനെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. 2025 ഈ പദ്ധതി പൂർത്തിയാകും. സുരക്ഷയുടെ ഫെൻസിംഗ്. ലോകത്ത് എല്ലായിടത്തും ഹൈസ്പീഡ് റെയിൽവേക്ക് ഇരുവശങ്ങളിലും ജനങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായി ഫെൻസിംഗ് കൊടുക്കാറുണ്ട്. ഇത് പദ്ധതി അംഗീകാരത്തിനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്നാണ്. പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് അവർക്ക് സൌകര്യപ്രദമാകും വിധം സിൽവർ ലൈൻ പദ്ധതിയിൽ ഓരോ 500 മീറ്ററിനുമിടയിൽ ജനങ്ങളുടെ യാത്രാ സൌകര്യത്തിനായി അടിപ്പാതകളോ മേൽപ്പാലങ്ങളോ നിർമ്മിക്കും. ഈ പദ്ധതിയുടെ DPR 2020 ജൂൺ 10 സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. റെയിൽവേ മന്ത്രാലയത്തിന്റെ തത്വത്തിലുള്ള അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പ്രാരംഭ നടപടികളെല്ലാം ആരംഭിക്കുകയും ചെയ്തു. JICA, ADB, AIIB തുടങ്ങിയ അന്താരാഷ്ട്ര വായ്പാ സ്ഥാപനങ്ങൾ 80% ഭൂമി ഏറ്റെടുക്കാതെ പദ്ധതികൾക്ക് വായ്പ കൊടുക്കില്ല. ആയതിനാൽ ത്വരിതഗതിയിലുള്ള സ്ഥലമേറ്റെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. മാറ്റേണ്ടത് 9,000 കെട്ടിടങ്ങൾ. DPR അനുസരിച്ച് 9,000 കെട്ടിടങ്ങളാണ് മാറ്റേണ്ടത്. 13,265 കോടി രൂപയാണ് സ്ഥലമേറ്റെടുക്കലിനും നഷ്ടപരിഹാരത്തിനുമായി കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ 1,730 കോടി രൂപ പുനരധിവാസത്തിനും 4,460 കോടി രൂപ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമാണ് ഉള്ളത്. അറിയേണ്ട വസ്തുതകൾ. പദ്ധതിയെ എതിർക്കുന്നവരുടെ പുതിയ ആക്ഷേപം നീതി ആയോഗ് പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു എന്നാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ നീതി ആയോഗുമായുള്ള കത്തിടപാടുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയത്തിന്റെ അംഗീകാരം വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി വില കുറച്ച് കാണിച്ചു എന്നതാണ് മറ്റൊരു ആരോപണം. ദേശീയപാതാ സ്ഥലമെടുക്കലുമായി ഇതിനെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ ദേശീയപാതയോരങ്ങൾ അത്രയും വികസിതമാണ്. ഇരുവശങ്ങളിലും വൻ കെട്ടിടങ്ങളും വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. അതുകൊണ്ടുതന്നെ അവിടുത്തെ വസ്തുവകകളുടെ വില കൂടുതലായിരിക്കും. സെമി ഹൈസ്പീഡിന്റെ അലൈൻമെന്റ് കടന്നുപോകുന്നത് കൂടുതലും നഗരപ്രദേശത്തിന് പുറത്തുകൂടിയാണ്. ദേശീയപാതാ വികസനത്തിനായി വികസിതമായ പാതയോരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരു ഹെക്ടറിന് 18 കോടി രൂപയാവുന്ന സ്ഥാനത്ത് നഗരപ്രദേശത്തിന് പുറത്തുകൂടി പോകുന്ന സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു ഹെക്ടറിന് 9 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. ഇപ്പോഴുള്ള പാതയുടെ അടുത്തുകൂടി പുതിയ പാത നിർമ്മിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇപ്പോഴുള്ള പാതയിൽ 431 വളവുകളാണ് ഉള്ളത്. വളവും കയറ്റിറക്കവും വച്ച് 90 കിലോമീറ്റർ വേഗത പോലും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി പണിതാലും നിലവിലെ സ്ഥിതിഗതികൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതിനാലാണ് പുതിയ ഗ്രീൻഫീൽഡ് അലൈൻമെന്റ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. സബർബൻ പ്രായോഗികമല്ല, എന്തുകൊണ്ട് സബർബൻ റെയിൽ പദ്ധതി നടപ്പിലാക്കിക്കൂടാ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. സബർബൻ റെയിൽ പദ്ധതി തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെ 126 കിലോമീറ്റർ മാത്രമായിരുന്നു ആസൂത്രണം ചെയ്തത്. നിലവിലെ റെയിൽവേ ലൈനിൽ താരതമ്യേന വേഗത കൂടിയ ഇന്റർസിറ്റി ട്രെയിനുകൾ ഓടിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. പക്ഷേ നിലവിലെ റെയിൽവേ ലൈനിൽ ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ട്രെയിനുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ചരക്കു നീക്കത്തിനും ഇത് ഉപയോഗിക്കുന്നു. സബർബൻ റെയിൽ കൂടി ഓടിക്കുകയാണെങ്കിൽ മൊത്തം റെയിൽവേ സംവിധാനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും എന്നതിനാൽ റെയിൽവേ മന്ത്രാലയം ഈ പദ്ധതിക്ക് അംഗീകാരം നിഷേധിച്ചു. 10,000 പേർക്ക് ജോലി. ഇപ്പോൾ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വാടകയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്നവർക്ക് ദൈനംദിനം പോയി വരാനുള്ള സൌകര്യം ഉണ്ടായാൽ നാട്ടിൽ തന്നെ താമസിക്കാം. 2025 പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ സമയത്ത് നേരിട്ടും അല്ലാതെയും 5,000 പേർക്കും പദ്ധതി പൂർത്തിയാകുമ്പോൾ 10,000 പേർക്കും ജോലി ലഭിക്കും.